الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. سنهم الله سهودري سهودرين ماري. السلام عليكم ورحمة الله. പഠിച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം സൂറത്തുൽ ബഖറ 40 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത്. 40 മുതലുള്ള ആയത്തുകൾ ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ട ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 40 മുതൽ 141 വരെയുള്ള ഈ ഒന്നാമത്തെ ജുസ്ഇന്റെ അവസാന ഭാഗം വരെ ആ വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിക്കുന്നത്. ഇസ്രായേൽ സമൂഹത്തിന്റെ ഉത്ഥാന പതനങ്ങൾ, ആരായിരുന്നു ഇസ്രായേൽ സമൂഹം, ദീർഘകാലം ഇസ്ലാമിന്റെ വക്താക്കളായിട്ട് അല്ലാഹു തആല നിയോഗിച്ച വിഭാഗമായിരുന്നു അവർ. ഇസ്രായേൽ എന്ന നാമം യാക്കൂബ് അലിഹിസ്ലാമിന്റെ മറ്റൊരു പേരാണ് എന്ന് നാം മനസ്സിലാക്കി. ഇബ്രാഹിം അലിഹിസ്ലാമിന്റെ കുടുംബം രണ്ട് കൈവഴികളായിട്ട് വികസിക്കുന്നുണ്ട്. ഒന്ന് ഇസ്ഹാക്കിന്റെ പരമ്പരയും മറ്റേത് ഇസ്മായിലിന്റെ പരമ്പരയുമാണ്. ഇസ്മായിൽ പരമ്പര അറബ് മേഖലയിലാണ് കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഇസ്ഹാക്കിന്റെ പരമ്പരയോ ഫലസ്തീൻ മേഖലയിലാണ് കേന്ദ്രീകരിക്കുന്നത് എന്ന് കാണാം. സെമിറ്റിക് പ്രവാചകന്മാർ ഇസ്രായേൽ പരമ്പരയിലാണ് വന്നിരിക്കുന്നത്. ധാരാളം പ്രവാചകന്മാർ, അതുപോലെ ഭരണാധികാരികൾ, ഇസ്ലാമിന് നേതൃത്വം നൽകിയിരുന്ന വ്യക്തിത്വങ്ങൾ ആ സമൂഹത്തിൽ കടന്നു വന്നു. എന്നാൽ പിൽക്കാലത്ത് അവർക്ക് ഗുരുതരമായ അപജയം സംഭവിച്ചു. വിശ്വാസപരമായ വ്യതിചലനങ്ങളും അന്ധവിശ്വാസങ്ങളിലും പൗരോഹിത്യത്തിലും തളച്ചിടപ്പെട്ട ഒരു കേവല മത പാരമ്പര്യ വിഭാഗമായിട്ട് അവർ മാറിപ്പോയി. അങ്ങനെ പലവിധ ജീർണതകളും പേറി ഇസ്ലാമിന് നേതൃത്വം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ അധപ്പതിച്ചപ്പോ അല്ലാഹു തആല അവരിൽ നിന്ന് ഇസ്ലാമിക നേതൃത്വത്തെ തിരിച്ചു വാങ്ങിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവശം ഏൽപ്പിച്ചു കൊടുക്കാൻ. ഈ പശ്ചാത്തലത്തില് ഇസ്രായേൽ സമൂഹത്തെ അവർക്ക് സംഭവിച്ച അബദ്ധങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും അവരെ യഥാർത്ഥ ഇസ്ലാമിക പശ്ചാത്തലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ വചനങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ വളരെ കൃത്യമായി നിരൂപണത്തിന് വിധേയമാക്കി അവരെ വിമർശനാത്മകമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഈ സൂക്തങ്ങൾ കടന്നു പോകുമ്പോൾ അത് കേവലം ഒരു വിമർശനമല്ല, തികച്ചും ഗുണകാംക്ഷാപരമായ സമീപനമാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 40 മുതലുള്ള സൂക്തങ്ങൾ പാരായണം ചെയ്തിട്ട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനീ ഇസ്രായീല ഖുറൂ നിഅമത്തിയല്ലതീ അൻഅംതു അലൈക്കും التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين. أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب، أفلا تعقلون؟ واستعينوا بالصبر والصلاة، وإنها لكبيرة إلا على الخاشعين، الذين يظنون أنهم ملاقو ربهم، وأنهم إليه راجعون.
കഴിഞ്ഞ ക്ലാസ്സിൽ 40-ാമത്തെ ആയത്തും അതിൻ്റെ വിശദാംശങ്ങളും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. 40 മുതൽ ഈ പേജ് അവസാനിക്കുന്നതുവരെ 48 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു തആല ഇസ്രായേൽ സമൂഹത്തിന് 15 കൽപ്പനകൾ അല്ലെങ്കിൽ 15 മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇസ്രായേൽ സമൂഹത്തിന് നൽകിയ 10 കൽപ്പനകൾ സൂറ ബനി ഇസ്രായിലാണ് വരുന്നത്. വഖലാ റബ്ബുക എന്ന് തുടങ്ങുന്ന ആയത്തുകള് ആ 10 കൽപ്പനകൾക്ക് തുല്യമാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് സംഭവിച്ച അപജയങ്ങൾ ബോധ്യപ്പെടുത്തുക, തൗഹീദും റിസാലത്തും ആഖിറത്തും ഈ മൂന്ന് അടിസ്ഥാനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അവരെ വീണ്ടും ഇസ്ലാമിന്റെ തനതായ അടിത്തറയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നാണ് ഈ മാർഗനിർദ്ദേശങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. യാ ബനി ഇസ്രായീലുസ്കുറു നിഅമത്തി അല്ലതി അൻഅംതു അലൈക്കും, ഇസ്രായേൽ സമൂഹമേ, ഞാൻ നിങ്ങൾക്കുമേൽ ചൊരിഞ്ഞ എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്മരിക്കും എന്നതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും, നിങ്ങൾ എന്നോടുള്ള കരാർ പാലിക്കൂ എങ്കിൽ നിങ്ങളോടുള്ള കരാർ ഞാനും പാലിക്കാം എന്നതാണ്. മൂന്നാമത്തേത് വഇയായ ഫർഹബൂൻ, നിങ്ങൾ എന്നോട് മാത്രം ഭയഭക്തി വെച്ചു പുലർത്തണം, എന്നെ മാത്രം ഭയപ്പെടണം എന്നായിരുന്നു ഈ വചനങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. തുടർന്ന് 41-ാമത്തെ ആയത്തില് വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും, വആമിനു ആമന വിശ്വസിച്ചു. അൽബഖറയുടെ തുടക്കം മുതൽ ഈമാനിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ആമന വിശ്വസിച്ചു, യുഅ്മിനു വിശ്വസിക്കുന്നു, ആമിൻ നീ വിശ്വസിക്കുക, ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ, വ ആമിനു നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുവിൻ. എന്തിലാണ് വിശ്വസിക്കേണ്ടത്? ബിമാ ഒന്ന് കൊണ്ട്, ഒരു കാര്യത്തിൽ. അൻസൽതു അൻസല അവതരിപ്പിച്ചു, ഇറക്കി. അൻസൽതു ഞാൻ അവതരിപ്പിച്ചത്, ആരാണ് ഞാൻ? അള്ളാഹുവാണ് സംസാരിക്കുന്നത്. വആമിനു ബിമാ അൻസൽതു, ഞാൻ അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. അതെന്തായിരിക്കും? ഇപ്പോൾ പറയുന്നത് വിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഈ ഖുർആനിന്റെ പ്രത്യേകത മുസദ്ദിഖൻ ലിമാ മഅകും, മുസദ്ദിഖൻ ഇത് സത്യപ്പെടുത്തുന്നതാണ് എന്നതാണ്. സ്വദ്ദഖ യുസദ്ദിഖു, സത്യപ്പെടുത്തി, മുസദ്ദിഖ് സത്യപ്പെടുത്തുന്നത്. ലിമാ ഒന്നിനെ, മഅക്കും മഅ കൂടെ ഉള്ളത്, കും നിങ്ങളുടെ, മുസദ്ദിഖ ലിമാ മഅക്കും നിങ്ങളുടെ കൂടെ ഉള്ളതിനെ സത്യപ്പെടുത്തുന്ന ഞാൻ അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഖുർആനിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. ഈ ഖുർആൻ പൂർവവേദങ്ങൾ സത്യപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥമാകുന്നു എന്നാണ് പരാമർശിക്കുന്നത്. നിങ്ങളോടൊപ്പമുള്ളത്, ഉള്ളതിനെ സത്യപ്പെടുത്തുന്നതാണ് ഈ ഖുർആൻ. ഇപ്പൊ തൗറാത്തും ഇഞ്ചീലും സബൂറും ഒക്കെയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് കാണാം. ബൈബിളിൽ വരാൻ പോകുന്ന വേദഗ്രന്ഥത്തെയും പ്രവാചകനെയും സത്യപ്പെടുത്തുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. പ്രവാചകനെ കുറിച്ചാണ്. സഹോദരന്മാർ ആരാണ്? ഇസ്ഹാഖ് അലഹിസ്ലാമിന്റെ സഹോദരനാണല്ലോ ഇസ്മായിൽ അലഹിസ്ലാം. ഇസ്ഹാഖ് അലഹിസ്ലാമിന്റെ പുത്രനാണ് യാക്കൂബ് അലഹിസ്ലാം. അപ്പൊ രണ്ട് പിതാക്കന്മാർ അല്ലെ, രണ്ട് സഹോദരങ്ങൾ, ആ സഹോദരങ്ങളാകുന്ന പിതാക്കന്മാരിലൂടെ ആണ് പിന്നീട് ഈ രണ്ട് വംശങ്ങൾ വളരുന്നത്. അതിനാൽ സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവപിതാവായ ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ സഹോദരൻ ഇസ്മായിലിന്റെ സന്തതികളിൽപ്പെട്ട ഒരു പ്രവാചകൻ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലെ 15-ാം വാക്യം ഇങ്ങനെ നമുക്ക് വായിക്കാം. അതേപോലെ അന്ന് യഹോവ എന്നോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അവർ പറഞ്ഞത് ശരി, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ഇങ്ങനെയാ പറഞ്ഞത്, എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ആവർത്തന പുസ്തകത്തിൽ തന്നെയാണ് ഈ പരാമർശം. അപ്പൊ മുസദ്ദിഖൻ എന്ന് പറയുമ്പോൾ പൂർവവേദങ്ങളെല്ലാം ദൈവിക ഗ്രന്ഥങ്ങളാണ് എന്ന് ഈ ഖുർആൻ സത്യപ്പെടുത്തുന്നു എന്നാണ്. എന്നാലോ പിന്നീട് അതിൽ സംഭവിച്ച കൃത്രിമങ്ങളെ ഖുർആൻ അംഗീകരിക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഖുർആൻ എന്തിനാണ് ആ പൂർവവേദങ്ങൾ തന്നെ പോരെ എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം, ആ പൂർവവേദങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ, ഏറ്റവും പുതിയ പതിപ്പാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ്. ഇന്നലത്തെ പത്രം ഇന്ന് നമ്മൾ വായിക്കാറില്ല. കാരണം ഇന്നലത്തെ പത്രത്തിൽ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഉള്ള വാർത്തകളാണ് ഉണ്ടാവുക. ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്തകൾ കിട്ടണമെങ്കിൽ ഇന്നത്തെ പത്രം വായിക്കും. എന്ന് പറയുന്നത് പോലെയാണ് ഏറ്റവും പുതിയ സാമൂഹിക ക്രമത്തിൽ, നാഗരിക വികാസം സംഭവിച്ചിട്ടുള്ള സമൂഹത്തില് അവർക്കാവശ്യമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വേണം. അതുകൊണ്ടാണ് അള്ളാഹു തആല വീണ്ടും ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനാൽ ഈ ഗ്രന്ഥം മുസദ്ദിഖൽ ലിമാ മഅകും, നിങ്ങളോടൊപ്പമുള്ള പൂർവ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതായിട്ടാണ് അവതരിച്ചത്, അല്ലാതെ അവയെ തള്ളിപ്പറയുന്നതായിട്ടല്ല. അതിനാൽ നിങ്ങൾ വിശ്വസിക്കണം എന്നതാണ് നാലാമത്തെ കൽപ്പന. അഞ്ചാമത് പറയാണ്, വലാ തക്കൂനു അവ്വല കാഫിരിംബി, വലാ അരുത് തക്കൂനു കാനയക്കൂനു ആയി, യക്കൂനു ആകും, തക്കൂനു നീ, തക്കൂനു നിങ്ങൾ ആകും. വലാ തക്കൂനു, നിങ്ങൾ ആകരുത്, അവ്വൽ ആദ്യത്തെ, കാഫിർ നിഷേധി ആകരുത്, ബിഹി ഇത് കൊണ്ട്. ഈ ഖുർആനിനെ ആദ്യമായിട്ട് തള്ളിപ്പറയുന്ന, നിഷേധിച്ചു കളയുന്നവരായിട്ട്, അവിശ്വസിക്കുന്നവരായിട്ട് നിങ്ങൾ മാറരുത്. ആദ്യ നിഷേധിയാകരുത് എന്ന് പറയുമ്പോൾ പിന്നെ ആകാമോ അല്ലേ? ആ ശൈലി അങ്ങനെ നമുക്ക് തോന്നിപ്പിക്കും. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിലവിലുള്ള വേദ സമൂഹമാണ്, ജനങ്ങൾക്കിടയിൽ നിങ്ങളാണ് മതത്തിന്റെ വിശ്വാസത്തിന്റെ ഒക്കെ വക്താക്കൾ. അതുകൊണ്ട് അതേ നിങ്ങൾ ഈ വേദഗ്രന്ഥത്തെ തള്ളിപ്പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് അത് വലിയ തടസ്സം സൃഷ്ടിക്കും. അതിനാൽ നിങ്ങൾ അങ്ങനെ ആകരുത് എന്നാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശം. പിന്നെ എന്താവണം? അവ്വല മുഅ്മിനായിട്ട് നിങ്ങൾ മാറണം. അന അവ്വലുൽ മുഅ്മിനീൻ എന്നില്ലേ, ഞാൻ വിശ്വാസികളിൽ ആദ്യ ഘട്ടത്തിൽ പ്രഥമനാകുന്നു എന്ന് പറയും പോലെ നിങ്ങളാണ് ഇതിൽ ആദ്യം വിശ്വസിക്കേണ്ടത്. കാരണം ഇസ്ലാമിന്റെ അടിത്തറകളെല്ലാം ഉൾക്കൊണ്ടവരാണ് നിങ്ങൾ. ഏകദൈവത്വവും പ്രവാചകത്വവും പരലോകവും എല്ലാം നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. വ്യതിചലനങ്ങൾ സംഭവിച്ചു പോയതാണ്. അതിനാൽ നിങ്ങൾ തിരിച്ചു വരണം, എന്നിട്ട് ഇതിന്റെ ആദ്യ വക്താക്കളായിട്ട്, വിശ്വാസികളായിട്ട് നിങ്ങൾ മാറണം എന്നതാണ് അഞ്ചാമത്തെ കൽപ്പന. വലാത്തഷ്തറു, ഇഷ്തറ വിൽപ്പന നടത്തി അല്ലെങ്കിൽ ഇടപാട് നടത്തി എന്ന് പറയാം. വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഉപയോഗിക്കാവുന്ന വാക്കാണ്. യഷ്തരി എന്നാണ് അതിന്റെ ഭാവികാല രൂപം. തഷ്തരി നീ, തഷ്തറു നിങ്ങൾ വിൽക്കുന്നു. വലാ തഷ്തറു, നിങ്ങൾ വിൽപ്പന നടത്തരുത്, ബി ആയാത്തി, ആയത് സൂക്തം, ആയാത് അതിന്റെ ബഹുവചനം, ആയാത്തി എന്റെ സൂക്തങ്ങളെ നിങ്ങൾ വിൽപ്പന നടത്തരുത്. വലാ തഷ്തറു ബി ആയാത്തി, സമനൻ വിലയ്ക്ക്, കലീലൻ തുച്ഛമായ, തുച്ഛമായ വിലയ്ക്ക് വിറ്റ് കളയരുത്, അള്ളാഹുവിന്റെ വചനങ്ങളെ വിൽക്കരുത്. എന്താ ഇവരുടെ ഉദ്ദേശം? ചില പണ്ഡിതന്മാര് ഖുർആൻ വിൽക്കാൻ പാടില്ല എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത്രയും സൂക്ഷ്മത പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഖുർആൻ എന്നത് കേവലം അതിന്റെ പേപ്പറോ അതിലെ മഷിയോ അല്ലല്ലോ. ഒരു പുസ്തകം എന്ന നിലയ്ക്ക് അതിന് ഭൗതികമായ ഒരു വിലയുണ്ടാകും, അതിന്റെ പേപ്പറിനും അത് ബൈൻഡ് ചെയ്തതിനും അത് പ്രിന്റ് ചെയ്തതിനൊക്കെ അത് നൽകേണ്ടിയും വരും, ന്യായമാണ്. അതേസമയം ശരിക്കെന്താണ് ഖുർആൻ? ദൈവിക വചനങ്ങൾ, അതിലെ ആശയങ്ങളാണ്. ആ ആശയങ്ങളെ പ്രയോഗവൽക്കരിക്കാതെ ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട് മറച്ചുവെച്ചും ദുർവ്യാഖ്യാനം ചെയ്തും നിങ്ങൾ അതിനെ ദുരുപയോഗപ്പെടുത്തരുത് എന്നാണ് ശരിക്കും ഉദ്ദേശം എന്ന് പറയാം. വലാത്തഷ്തറു ബി ആയാത്തി സമനം ഖലീല. വലാത്തഷ്തറു, നിങ്ങൾ വിറ്റ് കളയരുത്, ബി ആയാത്തി, എന്റെ സൂക്തങ്ങളെ, സമനം ഖലീലൻ, തുച്ഛമായ വിലയ്ക്ക്. എന്താണ് തുച്ഛമായ വില? നല്ല വില കിട്ടുകയാണെങ്കിൽ വിൽക്കാവോ? എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ ശരിക്കും ഉദ്ദേശം ഈ ലോകത്തെ സകല വിഭവങ്ങളും സകല സൃഷ്ടികളെയും എല്ലാറ്റിനെയും ഒരുമിച്ച് കൂട്ടാം, എന്നിട്ട് എല്ലാത്തിൻ്റെയും മൂല്യം, ഓരോന്നിൻ്റെയും വില കൃത്യമായിട്ട് നമ്മൾ കൂട്ടി കണക്കാക്കിയിട്ട് ടോട്ടൽ ചെയ്യാം. എങ്കിൽ എത്ര കിട്ടും? നമ്മൾ പറയും കോടാനുകോടി എന്ന്, അല്ലെ? കണക്ക് കൂട്ടാൻ കഴിയാത്ത അത്രയും വിഭവങ്ങൾ ഭൂമിയിൽ ഉണ്ടല്ലോ. പക്ഷേ ഈ ദുനിയാവിലെ സകല വിഭവങ്ങൾക്കും കൂടി അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ച വില, മൂല്യം എത്രയാണെന്നറിയോ? അതാണ് സമനും ഖലീൽ, തുച്ഛമായ വില എന്ന് പറയുന്നത് അതാണ്. അള്ളാഹു അത്രേ അതിന് മൂല്യം നൽകിയിട്ടുള്ളൂ, നമ്മളും അത്രേ നൽകേണ്ടതുള്ളൂ. എല്ലാം നശിച്ചു പോകാനിരിക്കുന്നതാണ്. അഥവാ ഭൗതിക താല്പര്യം, ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വേദവാക്യങ്ങളെ, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വിറ്റ് കളയരുത്, ദുരുപയോഗപ്പെടുത്തരുത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ്. ഇസ്ലാം പൗരോഹിത്യത്തിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി വേദപ്രമാണങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത നമുക്കിടയിലും കാണാൻ കഴിയുന്നുണ്ട്. ഇത് പൂർവ്വവേദക്കാരന് സംഭവിച്ചിരുന്നു. അതാണ് അള്ളാഹു ഇവിടെ തിരുത്തുന്നത്. അതിനാൽ വലാത്തഷ്തറൂബി ആയാത്തി സമനം ഖലീല, എന്റെ സൂക്തങ്ങളെ തുച്ഛമായ വിലയ്ക്ക് വിൽപ്പന നടത്തരുത് എന്ന് അള്ളാഹു ഉണർത്തുന്നു. അതോടൊപ്പം വഇയായ ഫത്തഖൂൻ, മുകളിൽ 40-ാമത്തെ ആയത്ത് അവസാനിച്ചത് വഇയായ ഫർഹബൂൻ എന്നായിരുന്നു. നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുവിൻ, എന്റെ ഗാംഭീര്യത്തിലും എന്റെ പ്രൗഢിയിലും അതിനെ അംഗീകരിച്ചുകൊണ്ട് നിലകൊള്ളുവിൻ എന്നാണ് അവിടെ ഉദ്ദേശിച്ചതെങ്കിൽ വഇയായ ഫത്തഖൂൻ, ഇത്തഖ യത്തഖി, തഖ്വ പാലിച്ചു, സൂക്ഷ്മത പാലിച്ചു എന്നാണ്. ഇത്തഖി, നീ ഭക്തി കൈക്കൊള്ളുക, നീ സൂക്ഷ്മത പാലിക്കുക. ഇത്തഖി കൽപ്പനയാണ്. ഇത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത കൈക്കൊള്ളൂ, നീ എന്നോട് മാത്രം, എന്റെ നിയമവിധികളെ നിങ്ങൾ അംഗീകരിക്കുക. ഇയായ വീണ്ടും വരുന്നു. ഇയാക്ക ഫാത്തിഹയിൽ വന്ന പോലെ ഇയായ എന്നോട് മാത്രം, എന്നെ മാത്രം എന്നാണ് ഉദ്ദേശം. അപ്പൊ ഇയായ ഫത്തഖൂൻ, എന്റെ നിയമവിധികൾ, എന്റെ ശരീഅത്ത് നിയമങ്ങൾ മാത്രം ജീവിതത്തിൽ പാലിക്കുവിൻ എന്ന് അള്ളാഹു വീണ്ടും കൽപ്പിക്കുകയാണ്. കേവല പുരോഹിതന്മാരോ അല്ലെങ്കിൽ അതുപോലെ മറ്റു വല്ലവരും പറയുന്നതിനെ അല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ അംഗീകരിക്കേണ്ടത് എന്നർത്ഥം. ഈ ആയത്തില് 4 കൽപ്പനകൾ വന്നു കഴിഞ്ഞു. ആമീനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും, നിങ്ങളോടൊപ്പം ഉള്ളതിനെ സത്യപ്പെടുത്തുന്നതായിട്ട് ഞാൻ അവതരിപ്പിച്ച ഈ വേദം, ഈ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. വലാ തക്കൂനു അവ്വല കാഫിരിൻ ബി, ഇതിന്റെ ആദ്യ നിഷേധികളായിട്ട് നിങ്ങൾ മാറാതിരിക്കുവിൻ. വലാ തഷ്തറു ബി ആയാത്തി സമനം ഖലീല, എന്റെ സൂക്തങ്ങളെ തുച്ഛമായ വിലയ്ക്ക് വിൽപ്പന നടത്താതിരിക്കുവിൻ. വഇയായ ഫത്തഖൂൻ, എന്നോട് മാത്രം, എന്നെ മാത്രം സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുവിൻ. അപ്പോ 7 കൽപ്പനകൾ ഇവിടെ പൂർത്തിയാവാണ്. ഇനി എന്താണ് അള്ളാഹു കൽപ്പിക്കുന്നത്? വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ. ലബസ യൽബിസു എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടിക്കുഴച്ചു എന്നാണ്. ആശയക്കുഴപ്പമുണ്ടാക്കി, ഇൽത്തിബാസ് എന്ന് പറയില്ലേ, ആശയക്കുഴപ്പങ്ങൾ, വിഷയത്തെ സങ്കീർണമാക്കി മാറ്റും. ലബസ യൽബിസു. അതേസമയം ലബിസ യൽബസു എന്നാകുമ്പോൾ ലബിസ വസ്ത്രം ധരിച്ചു എന്നാണ് അർത്ഥം. രണ്ടും പരസ്പര ബന്ധമുള്ള രൂപത്തിലാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത്. ഒരാൾ ഉടുപ്പണിയുമ്പോൾ അയാൾ മറ്റൊരാളായിട്ട് മാറുന്നുണ്ട്. അയാളെ കുറിച്ച് നമുക്ക് അല്പം ഒരു ആശയക്കുഴപ്പം ഉണ്ടാവും. ഇയാൾ വേറെ ആളാണോ? വസ്ത്രങ്ങൾ മാറുമ്പോൾ, പ്രച്ഛന്ന വേഷം ധരിക്കുമ്പോൾ എന്ന പോലെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. വലാ തൽബിസു, നിങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാക്കരുത്, നിങ്ങൾ കൂട്ടിക്കുഴക്കരുത്, അവ്യക്തമാക്കരുത്. അൽഹഖ, സത്യത്തെ, ബിൽ ബാത്തിൽ, അസത്യം കൊണ്ട്, സത്യവും അസത്യവും കൂട്ടിക്കുഴക്കരുത്. അൽഹഖു മിർ റബ്ബിക്, സത്യം നിന്റെ നാഥങ്കിൽ നിന്നുള്ളതാണ് എന്നല്ലേ. ഹഖ് ബാത്തിൽ രണ്ടും രണ്ട് പ്രയോഗങ്ങളാണ് ഖുർആനില്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ, വിപരീത പദങ്ങൾ ഖുർആനിൽ വരുന്നതായിട്ട് കാണാം. അള്ളാഹു, ഇബ്ലീസ് അല്ലേ, ഈമാൻ, ഈമാനിന്റെ എതിർവാക്ക് കുഫ്റാണ്, ഇസ്ലാമിന്റെ എതിർവാക്ക് ജാഹിലിയത്താണ്, ഹഖിന്റേത് ബാത്തിലാണ്, ഖൈറിന്റേത് ഷെറാണ്. ഇങ്ങനെ ഒരുപാട് വിപരീത പദങ്ങൾ കാണാം. അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടെണ്ണാണ് ഹക്കും ബാത്തിലും, സത്യവും അസത്യവും, ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും. അൽ ഹക്കുമിർ റബ്ബിക്, യഥാർത്ഥ സത്യം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതായിരിക്കും. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റിന്റെ ആളുകൾ എന്താ ചെയ്യുക? സത്യത്തിന്റെ അതേ രൂപത്തിലാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക അല്ലെ. സത്യത്തിന്റെ മേമ്പൊടി ചേർത്ത് അവതരിപ്പിക്കുകയാണ് കള്ളം. അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഉണർത്താൻ. ഇപ്പൊ ക്രൈസ്തവ സമൂഹം ത്രിയേകത്വം കൊണ്ട് നടക്കുന്നു, മൂന്നും കൂടിയ ഒന്ന്. ആ വാക്ക് തന്നെ ശരിയല്ലല്ലോ, ത്രി ഏകത്വം. അങ്ങനെയൊന്നും ഉണ്ടാകുമോ? അത് ശരിയല്ല. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഒന്നും 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 കൂട്ടിയാൽ മൂന്നല്ലേ, അപ്പോഴെങ്ങനെയാണ് ഒന്നായി മാറുന്നത്, ഏകത്വമാകുന്നത്? അപ്പൊ അവരെന്താ പറയാന്നറിയോ, വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ, ഒന്ന് ഗുണം ഒന്ന് ഗുണം ഒന്ന്, എത്രയാ? അപ്പൊ ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പൊ ഒന്നാണ് കിട്ടുക. ഇങ്ങനെ കണക്കിലെ കളി പോലെയാണ് വിശ്വാസത്തെ അവർ അവതരിപ്പിക്കും. പിന്നെയും ചോദിക്കുമ്പോൾ ഇത് വിശ്വാസമാണ്, ചോദ്യം ചെയ്യരുത് എന്നായിരിക്കും പ്രതികരണം. ഇങ്ങനെ സമൂഹത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, വിശ്വാസികളെ ആകെ കൺഫ്യൂഷനിലാക്കി മാറ്റുന്ന പ്രവണതയാണ്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, നിങ്ങൾ സത്യത്തെ അസത്യവുമായിട്ട് കൂട്ടിക്കുഴക്കരുത്. വതക്തുമുൽ ഹഖ്, മാത്രമല്ല കത്തമയക്തുമു, മറച്ചു വെച്ചു. ഇവിടെ ഒരു ലാ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ്. വല്ലാ തക്തുമു, നിങ്ങൾ മറച്ചു വെക്കുകയും അരുത് എന്നാണ്. അൽ ഹഖ്, സത്യത്തെ. എന്നാൽ ലാ ആദ്യം വന്നതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല എന്ന് മാത്രം. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ്, സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യരുത്. വേദഗ്രന്ഥത്തിലെ അടിസ്ഥാന പ്രമാണങ്ങളെ മറച്ചു വെച്ചിട്ട് കേവല ശീലങ്ങളും പാരമ്പര്യങ്ങളും മാത്രം വിളിച്ചു പറയുക, അങ്ങനെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കൽ പൗരോഹിത്യത്തിന്റെ ഒരു രീതിയാണ്. അതിനാൽ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. വതക്തുമുൽ ഹഖ്, സത്യത്തെ മറച്ചു വെക്കരുത്. വേദം പഠിക്കരുത്, പഠിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദം കൈകാര്യം ചെയ്യേണ്ടത് ഒരു പ്രത്യേക വിഭാഗം മാത്രമാണ്, മറ്റാരും തൊട്ടുപോകരുത് എന്ന രൂപത്തിലൊക്കെയുള്ള ശാസനകൾ പല നിയമങ്ങളും സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഉദ്ദേശം എന്താണ്? സമൂഹം സത്യം അറിയരുത് എന്നതാണ്. ആ നിലയ്ക്ക് വേദത്തെ സമൂഹത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്ന പ്രവണത പലപ്പോഴും മതവിഭാഗങ്ങളിൽ സംഭവിച്ചു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വതക്തുമുൽ ഹഖ് വഅൻതും തഅലമൂൻ, വഅൻതും, നിങ്ങൾ ആയിരിക്കെ. അവിടെ ആ വാവ് ചേർത്ത് പറയാൻ ഉപയോഗിക്കുന്ന വാവല്ല, വാവുൽ അത്ഫ് അല്ല, മറിച്ച് അത് ആ അവസ്ഥയെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് വാവുൽ ഹാൽ എന്ന് പറയും, ആ അവസ്ഥയെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നതാണ്. വഅൻതും, നിങ്ങൾ ആയിരിക്കെ. തഅലമൂൻ, അലിമ യഅലമു, അറിഞ്ഞു. തഅലമൂൻ, അറിയുന്നവർ ആയിരിക്കെ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നിങ്ങൾ വേദക്കാരല്ലേ, എന്നിട്ടും നിങ്ങൾ എന്താണ് ഇങ്ങനെ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അതിനാൽ വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല എട്ടാമതായിട്ട് പറയാണ്, നിങ്ങൾ സത്യത്തെ അസത്യവുമായിട്ട് കൂട്ടിക്കുഴക്കരുത്. ഒമ്പത്, വതക്തുമുൽ ഹഖ്, സത്യത്തെ മറച്ചു വെക്കുകയും അരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ എന്നാണ്. ഇങ്ങനെ ഒമ്പത് കൽപ്പനകൾ വന്നു കഴിഞ്ഞു. ഇനി പത്താമത്തത് എന്താണ്? വഅഖീമുസ്സലാത്ത വആതുസ്സക്ക വർകഉ മഅറാകിഈൻ, 43-ാമത്തെ ആയത്താണ് വരുന്നത്. വഅഖീമുസ്സല, അഖാമ യുഖീമു, നിലനിർത്തി അല്ലേ, നേരത്തെ വന്നതാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂനസ്സല, എന്നാൽ ഇവിടെ അതിൻ്റെ കൽപ്പനാരൂപമാണ്, അഖിം നീ നിലനിർത്തുക, അഖീമു നിങ്ങൾ നിലനിർത്തുവിൻ എന്നാണ് അർത്ഥം. വ അഖീമു നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവിൻ, എന്തിനെ, അസ്സലാത്ത നമസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുവിൻ എന്ന് അള്ളാഹു ഇസ്രായേൽ സമൂഹത്തോട് പത്താമതായിട്ട് കൽപ്പിക്കുകയാണ്. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവിൻ. നിലനിർത്തുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ആദ്യം എന്ത് ചെയ്യണം, സ്ഥാപിക്കണം, അങ്ങനെയല്ലേ? ഒരു തൂണ് നിലനിർത്തണമെങ്കിൽ ആദ്യം അതിനെ സ്ഥാപിക്കണം ഭദ്രമായിട്ട്. സ്ഥാപിച്ചതിന് ശേഷമാണ് അതേ അവസ്ഥയിൽ അതിനെ പരിപാലിച്ച് നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത്. അതിനാൽ സ്ഥാപിച്ചു നിലനിർത്തുക, അഖീമു എന്തിനെ, അസ്സലാ നമസ്കാരത്തെ നിങ്ങൾ സ്ഥാപിച്ചു നിലനിർത്തുവിൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഉണർത്തുന്നത്. അപ്പൊ ഇസ്രായേൽ സമൂഹത്തിൽ നമസ്കാരം ഉണ്ടായിരുന്നോ? ഉണ്ട്. മനുഷ്യാരംഭം മുതൽ തന്നെ നമസ്കാരമുണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ ദൈവിക ഭവനം മക്കയിലുള്ള കാബാലയമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. മനുഷ്യാരംഭം മുതൽക്ക് തന്നെ അനുഷ്ഠാനങ്ങൾ ഉണ്ട് എന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ പ്രാർത്ഥനകളിലുണ്ടല്ലോ, റബ്ബി ജഅൽനി മുഖീമസ്വല, പടച്ചോനെ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ എന്ന്. ഇസ്മായിൽ അലൈഹിസ്ലാമിന്റെ പ്രാർത്ഥനയിൽ കാണാം, വക്കാന ഇസ്മായിൽ അലൈഹിസ്ലാമിനെ കുറിച്ച് പരാമർശിക്കുന്നത് കാണാം, വക്കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്ക വക്കാന ഇൻദ റബ്ബിഹി മർദിയ. ഇസ്മായിൽ അലൈഹിസ്സലാം കുടുംബത്തോട് സ്വലാത്തും സക്കാത്തും കൽപ്പിച്ചിരുന്നു എന്ന് സൂറത്ത് മറിയം 55-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതിനാൽ നമസ്കാരം ഒരു അടിസ്ഥാന വിഷയമാണ്. തുടക്കത്തിൽ മുത്തഖീങ്ങളുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞു, ഇപ്പൊ വീണ്ടും ഇവിടെ ഇസ്രായേലരെ മുൻനിർത്തിയിട്ട് വഅഖീമുസ്സലാ നമസ്കാരം നിലനിർത്തുവിൻ എന്ന് അള്ളാഹു തആല ഉണർത്തുന്നു. എന്തായിരിക്കാം അതിന്റെ കാരണം? സൂറത്ത് മറിയമിൽ തന്നെ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളഉ സ്സലാത വത്തബഉ ശഹവാത് വസൗഫ യൽഖൗന ഗയ്യ എന്ന് 59-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളഉ സ്സലാ, പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാ പറയുന്നത്, അതിനുശേഷം പിൽക്കാലക്കാരായിട്ട് അവരിൽ ഒരു വിഭാഗം വന്നു, അളഉ സ്സലാ നമസ്കാരം നഷ്ടപ്പെടുത്തിയ, നമസ്കാരത്തെ പാഴാക്കി കളഞ്ഞ വിഭാഗമാണ് അവരെന്ന് പറയുന്നു. ഇസ്രായേൽ സമൂഹം പിൽക്കാലത്ത് നമസ്കാരത്തിൽ നിന്ന് തന്നെ പിന്മാറി, നമസ്കാരം വേണ്ടെന്ന് വെച്ചു. അതിനാൽ വഅഖീമുസ്സല എന്നതിന്റെ ഒന്നാമത്തെ വ്യാഖ്യാനം, നിങ്ങൾ വേണ്ടെന്ന് വെച്ച ആ നമസ്കാരം നിങ്ങൾ പുനരാരംഭിക്കൂ എന്ന് തന്നെയാണ്. അതേപോലെ ഇസ്രായേൽ സമൂഹം നമസ്കാരത്തിന്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്നതിൽ പല വിധത്തിലുള്ള കൃത്രിമങ്ങളും വരുത്തി എന്ന് പറയുന്നു. അത് മുൻനിർത്തിക്കൊണ്ടാണ് നമസ്കരിക്കണം എന്ന് ഉണർത്തുന്നത്. മാത്രമല്ല, നമസ്കാരമാണല്ലോ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള, അള്ളാഹുവിന്റെ സാമീപ്യം നിലനിർത്തുവാനുള്ള, തിന്മകളിൽ നിന്ന് സ്വന്തത്തെ തടഞ്ഞു നിർത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം. അതിനാൽ നമസ്കാരം അനുഷ്ഠിക്കണം എന്ന് ഉണർത്തുകയാണ്. വആതു സക്ക, ആത്താ നൽകി, യുക്തി നൽകും, ആത്തി കൽപ്പനയാണ്, നീ നൽകുക, ആത്തു നിങ്ങൾ നൽകുവിൻ, വആതു നിങ്ങൾ നൽകുകയും ചെയ്യുവിൻ, അസ്സക്ക സക്കാത്ത് നൽകുകയും ചെയ്യുവിൻ. സക്കാത്ത് എന്ന വാക്കിന് സംസ്കരണം വളർച്ച എന്നൊക്കെയാണല്ലോ അർത്ഥം. എന്നാൽ സാങ്കേതികമായിട്ട് സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ സമ്പന്നന്റെ സമ്പത്തിൽ നിന്ന് നിർബന്ധമായും ദരിദ്രന് നൽകേണ്ട നിർണിതമായ വിഹിതം, അതിനാണ് സക്കാത്ത് എന്ന് പറയാം. സമ്പന്നന്റെ സമ്പത്തിൽ നിന്ന് നിർബന്ധമായും ദരിദ്രന് നൽകേണ്ട, ദരിദ്രന് ലഭിക്കേണ്ട വിഹിതത്തിനാണ് സക്കാത്ത് എന്ന് പറയാം. ആ ആശയം ഇവിടെ വളരെ പ്രസക്തമാണ്. അതേസമയത്ത് സമൂഹ സംസ്കരണം എന്നതും അതിന്റെ ആശയമാണ്. സക്കാത്ത് നൽകുമ്പോൾ അത് മുഖേന നൽകുന്ന ആളുടെ മനസ്സ് ശുദ്ധമാകുന്നു, ലഭിക്കുന്ന ആൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു, അത് മുഖേന സമൂഹത്തിൽ പുരോഗതി ഉണ്ടാകുന്നു. ഇങ്ങനെ പരസ്പര ബന്ധമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഖുർആൻ ധാരാളം ഇടങ്ങളിൽ സ്വലാത്തും സക്കാത്തും ചേർത്ത് പറയുന്നുണ്ട്. ഇസ്ലാമിലെ ആത്മീയത കേവല ആത്മീയതയല്ല, അത് ഭൗതികമായ മനുഷ്യന്റെ നിലനിൽപ്പിനെ കൂടി ആധാരമാക്കുന്ന സവിശേഷമായ പ്രായോഗിക ആത്മീയതയാണ് എന്ന് മനസ്സിലാക്കാം. രണ്ടും അള്ളാഹു കൽപ്പിച്ചിട്ടാണ്. എന്നാൽ ഒന്ന് നേരിട്ട് അള്ളാഹുമായി ബന്ധപ്പെടുന്നതാണ് നമസ്കാരം. സക്കാത്തിന്റെ പ്രയോജനമാകട്ടെ സമൂഹത്തിനാണ്. ഇങ്ങനെ പടച്ചവനെയും പടപ്പുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സവിശേഷത ഇസ്ലാമിൻ്റെ ആദർശ തലങ്ങളിൽ, ഇസ്ലാമിൻ്റെ പ്രയോഗവൽക്കരണ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. വഅത്തു സക്ക, പിന്നെ സക്കാത്ത് പറയാൻ മറ്റൊരു കാരണം, സക്കാത്തിനെ ഇസ്രായേലിയർ പരിഗണിച്ചിരുന്നു, അതേസമയത്ത് സക്കാത്തിന്റെ അവകാശികളിൽ അവർ കൃത്രിമം കാണിച്ചു എന്നാണ്. ഫക്കീർ മിസ്കീനിന്റെ അവകാശം അവര് പുരോഹിതന്മാർക്കും ജ്യോത്സ്യന്മാർക്കുമാണ് വകവെച്ചു കൊടുത്തിരുന്നത്. അപ്പോ ഇത് കൽപ്പിക്കുന്നതും ഓഹരി വെക്കുന്നതും ഒക്കെ പുരോഹിതന്മാരാണ്, അവർ തന്നെ അതിന്റെ വിഹിതവും എടുത്തോണ്ട് പോയിരുന്നു എന്നാണ്. അതിനാൽ ഇസ്രായേലിയരോട് ഇത് പറയുമ്പോൾ അങ്ങനെ ഒരു ആശയം കൂടി ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. തുടർന്ന് വർക്കഉ മഅ റാകിഈൻ എന്നാണ് പന്ത്രണ്ടാമതായി അള്ളാഹു കൽപ്പിക്കുന്നത്. റക്അ യർക്കഉ, നമിച്ചു കുനിച്ചു എന്നാണ് അർത്ഥം. ഇർക്ക, നീ നമിക്കുക. ഇർക്കഉ, നിങ്ങൾ നമിക്കുവിൻ. വർക്കഉ, നിങ്ങൾ നമിക്കുകയും ചെയ്യുവിൻ. മഅ, കൂടെ. റാക്യ, നമിക്കുന്നവൻ, കുനിക്കുന്നവൻ. റാകിഈൻ, നമിക്കുന്നവർ. നമിക്കുന്നവരോടൊപ്പം നിങ്ങളും നമിക്കുവിൻ. റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങളും റുക്കൂ ചെയ്യുവിൻ. എന്താ ഉദ്ദേശം? നമസ്കാരം തന്നെയാണ്, റുക്കൂ മാത്രം അല്ല ഉദ്ദേശം, അല്ലെ? ഖുർആൻ നമസ്കാരത്തെക്കുറിച്ച് നമസ്കാരത്തിലെ വ്യത്യസ്ത അനക്കങ്ങളെ അല്ലെങ്കിൽ ഘട്ടങ്ങളെ നമസ്കാരത്തിന്റെ സമാന പദമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. സ്വലാത്ത് പൂർണ്ണ നമസ്കാരത്തെക്കുറിച്ചാണ് എങ്കിൽ, ഖിയാം നൃത്തം, അതുപോലെ തന്നെ റുക്കൂ, പിന്നെ സുജൂദ്, അതുപോലെ ദിക്ർ, അതേപോലെ സുബഹി നമസ്കാരത്തെക്കുറിച്ച് ഖുർആനുൽ ഫജ്ർ, പ്രഭാതവേളയിലെ ഖുർആൻ പാരായണം എന്ന് സൂറ ബനി ഇസ്രായിൽ വന്നിട്ടുണ്ട്. ഈ ശൈലിയിലാണ് ഇവിടെ റുക്കൂ എന്ന പ്രയോഗം വന്നിരിക്കുന്നത്. വർക്കഉ മഅ റാകിഈൻ, അല്ലാതെ റുക്കൂ മാത്രം ചെയ്യുവിൻ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ സമൂഹം പിന്നീട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അതിനാൽ റുക്കൂ വിട്ടുപോകരുത്, അത് പുനഃസ്ഥാപിക്കണം എന്നൊരാശയം അതിലുണ്ട്. അതോടൊപ്പം തന്നെ മഅ റാകിഈൻ, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? സാധാരണക്കാരോടൊപ്പം പള്ളിയിൽ നമസ്കരിക്കൽ അവർക്ക് കുറച്ചിലായിട്ട്, അപമാനമായിട്ട് തോന്നിയിരുന്നു. കാരണം അവര് മതത്തിന്റെ സവർണ വിഭാഗമായിട്ട് അവർ തന്നെ അവരെ വിലയിരുത്തിയിരുന്നു. അതിനാൽ സാധാരണക്കാരുടെ കൂടെ ചെന്ന് നിന്ന് നമസ്കരിക്കുക, അവരെ സഫിൽ നമസ്കരിക്കുക എന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിനാൽ അങ്ങനെ സംഭവിക്കരുത്. ഇസ്ലാമിന്റെ സംഘബോധം നിങ്ങൾ തിരിച്ചു പിടിക്കണം എന്നൊരു ഉദ്ദേശം അതിലുണ്ട്. ജമാഅത്ത് നമസ്കാരത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ് ആ ആശയവും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ നമസ്കാരത്തിലൂടെ സംഘബോധം നിലനിർത്തുക. ഇങ്ങനെ 12 കൽപ്പനകൾ വന്നു കഴിഞ്ഞു. ഇനി അടുത്ത ആയത്തില് അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് ചോദ്യ രൂപത്തിൽ ഒരു കാര്യം ഉണർത്തുകയാണ്. 13-ാമത്തെ വിഷയം എന്താണത്? പറയുന്ന വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം എന്ന അടിസ്ഥാന ആശയമാണ് ചോദ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ആ തഅ്മുറു, ആ ചോദ്യമാണ്. അമറയമുറു, കൽപ്പിച്ചു. തഅ്മുറു, നീ കൽപ്പിക്കുന്നു. തഅ്മുറൂന, നിങ്ങൾ. ആ തഅ്മുറൂൻ, നിങ്ങൾ കൽപ്പിക്കുകയാണോ? അന്നാസ, ജനങ്ങളോട്. ബിൽ ബിർ, പുണ്യം കൊണ്ട് കൽപ്പിക്കുകയാണോ? നിങ്ങൾ പുണ്യം ചെയ്യൂ എന്ന് പറഞ്ഞ് ജനങ്ങളോട് നിങ്ങൾ കൽപ്പിച്ചുകൊണ്ടിരിക്കണോ? വതൻസൗന അംഫുസക്കും, എന്നാലോ നസിയ യൻസ, മറന്നു. തൻസ, നീ മറന്നു, മറക്കുന്നു. തൻസൗന, നിങ്ങൾ മറക്കുന്നു. വതൻസൗൻ, നിങ്ങൾ മറക്കുകയും ചെയ്യുന്നു. അംഫുസക്കും, സ്വന്തത്തെ. നഫ്സ് എന്ന വാക്കിന് ശരീരം, ആത്മാവ് എന്നൊക്കെ അർത്ഥമുണ്ട്. അതോടൊപ്പം സ്വയം, സ്വന്തം എന്ന ആശയവുമുണ്ട്. വതൻസൗന അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുകൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കാണോ? സ്വന്തത്തെ മറന്ന് ജനങ്ങളെ നന്നാവാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ? വഅൻതും, നിങ്ങൾ ആയിരിക്കെ. അവിടെയും വാവ് വാവുൽ ഹാലാണ്. വഅൻതും, നിങ്ങൾ ആയിരിക്കെ, ഒരു അവസ്ഥയെക്കുറിച്ച് പറയാണ്. എന്തായിരിക്കെ? തത്ലൂനൽ കിതാബ്, ഫലായത്തുലു, ഓതുക, പാരായണം ചെയ്യുക, മറ്റുള്ളവരെ ഓതി കേൾപ്പിക്കുക എന്നതാണ് അതിന്റെ യഥാർത്ഥ ആശയം. തിലാവ എന്ന് പറയുമ്പോൾ പാരായണം ചെയ്ത് കേൾപ്പിക്കലാണ്. വഅൻതും, നിങ്ങൾ ആയിരിക്കെ. തത്ലൂൻ, ഓതിക്കേൾപ്പിക്കുന്നവർ. അൽ കിതാബ്, വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും അത് മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കെ. നിങ്ങൾ സ്വന്തത്തെ മറന്ന് ജനങ്ങളോട് പുണ്യം കൽപ്പിക്കുകയോ എന്നാണ് ചോദ്യം. ബിർ എന്ന വാക്കിന് ഉത്തരവാദിത്വവും ബാധ്യതകളുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു എന്നാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും അത് നന്മയിൽ അധിഷ്ഠിതമാണ് എങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ബിർറിനോട് ചേർത്ത് മനസ്സിലാക്കാം. മാതാപിതാക്കളോടുള്ള ബാധ്യതയും കുടുംബത്തോടുള്ള ബാധ്യതയും എല്ലാം അതിൽ ചേർന്ന് വരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ജനങ്ങളോട് നിരന്തരം പുണ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എന്നാൽ സ്വന്തം ജീവിതത്തിൽ അത് കാണുന്നുമില്ല. അത് ശരിയാണോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അഫലാ താഖിലൂൻ, ആ ചോദ്യമാണ് അല്ലയോ, ഫലാ ഇല്ലയോ, താഖിലൂൻ അക്കലയാക്കിലു ഗ്രഹിച്ചു ചിന്തിച്ചു, താഖിലൂന നിങ്ങൾ ഗ്രഹിക്കുന്നു, അഫലാ താഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ചോദ്യമുന്നയിക്കുകയാണ്. അതിനാൽ അത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് എന്ന് ഉണർത്തുകയാണ് അള്ളാഹു. ഈസ അലൈഹിസ്സലാമിൻ്റെതായിട്ട് ബൈബിളിൽ വന്ന ഒരു പ്രയോഗമുണ്ട്, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് നാശം, വഹിപ്പാൻ കഴിയാത്ത ചുമടുകൾ നിങ്ങൾ മനുഷ്യരുടെ മേൽ ചുമത്തുന്നു, മനുഷ്യരുടെ മേൽ ചുമത്തുന്നു, നിങ്ങളാകട്ടെ ഒരു വിരൽ കൊണ്ടുപോലും ആ ചുമടുകൾ തൊടുന്നില്ല. ഇങ്ങനെയാണ് ബൈബിളിൽ വന്നിരിക്കുന്ന പരാമർശം. അതിനാൽ അങ്ങനെ സംഭവിക്കരുത്. നമ്മോട് സൂറത്തു സഫ് 2-3 ആയത്തുകളിൽ അല്ലാഹു കൽപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാലാ തഫ്അലൂൻ. ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കാത്തത് പറയുന്നത്? ഖബറ മഖ്തൻ ഇൻദല്ലാ, അള്ളാഹുവിങ്കൽ ഗുരുതരമായ പാപമാണല്ലോ, അൻ തഖൂലു മാലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്നത് ഗുരുതരമായ തെറ്റല്ലേ, അതിനാൽ ചെയ്യുന്നതേ പറയാവൂ. എപ്പോഴും അങ്ങനെ സാധ്യമാണോ? എപ്പോഴും അത് സാധ്യമാവണം. പക്ഷേ ചില ഘട്ടങ്ങളിൽ ഒരാൾക്ക് സാമ്പത്തിക ശേഷിയില്ല, എന്നാൽ ഹജ്ജ് ചെയ്യണം എന്നുള്ള അറിവുണ്ട്. ഇപ്പൊ സമ്പന്നനായ ഒരാളോട് അയാൾക്കത് ഉപദേശിച്ചുകൂടെ? തീർച്ചയായിട്ടും ഉപദേശിക്കാം, അയാൾ ആ അറിവ് പകർന്നു കൊടുക്കാൻ അവസരം കിട്ടുമ്പോൾ ഇദ്ദേഹവും ചെയ്യും. ചിലര് ഇതിനെ ഒരു ന്യായമായി കണ്ട് നന്മകളിൽ നിന്ന്, പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറി നിൽക്കാറുണ്ട്. ആദ്യം ഞാൻ നന്നാവട്ടെ, എന്നിട്ടാവാം മറ്റുള്ളവരോട് പറയുന്നത്. ഇതൊരു ന്യായമാണ്. പക്ഷെ അങ്ങനെ പറയുന്നവര് സ്വയം നന്നാവാൻ ശ്രമിക്കില്ല, മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കില്ല. അതേസമയം നമ്മൾ നമ്മുടെ വീട്ടിലെ മക്കളോട് പലതും കൽപ്പിക്കാറില്ലേ? അതെങ്ങനെയാ? ഉമ്മയും വാപ്പയും എന്ന നിലയ്ക്ക് നാം സ്വയം മാതൃകയാവുകയാണ് അല്ലെ, പരമാവധി മാതൃകയാകും. അതോടൊപ്പം ഇങ്ങനെ ചെയ്യൂ എന്ന് മക്കളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. അതാണ് ശരിയായ രീതി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ ആ ഒരു ശൈലിയാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. കർമ്മം ചെയ്യുകയും അതോടൊപ്പം സമൂഹത്തെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്നിട്ട് പടച്ചതമ്പുരാൻ ഇവിടെ ഉണർത്തുന്നുണ്ട്, അഫലാ താഖിലൂൻ, നിങ്ങളൊരു പ്രബോധക സമൂഹമാണല്ലോ എന്ന നിലക്കാണ് ഈ പറയുന്നത്. ഒരു പൗരോഹിത്യ സമൂഹമല്ല. അങ്ങനെയാണെങ്കിൽ പുരോഹിതന് തോന്നും പോലെ എന്തുമാകാം. പക്ഷെ ഇസ്ലാമിക സമൂഹം പ്രബോധക സംഘമാണ് എന്ന ബോധത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അത് പ്രായോഗികമായിട്ട് അവരുടെ ജീവിതത്തിൽ ആ മൂല്യങ്ങൾ ഉണ്ടാവണം എന്ന് മനസ്സിലാക്കണം. അതിനെന്താ വഴി? വസ്തഈനു ബിസ്സബ്രി വസ്സലാ, അതിന്റെ മാർഗം അതാകുന്നു. 14-ാമത്തെ കൽപ്പനയാണത്. വസ്തഈനു, നിങ്ങൾ സഹായം തേടുവിൻ, ബിസ്സബ്ർ, സബ്ർ കൊണ്ട് സഹായം തേടൂ, വസ്സലാ, നമസ്കാരം കൊണ്ടും സഹായം തേടൂ. സബ്ർ കൊണ്ട് സഹായം തേടൂ. നേരത്തെ ഇയ്യാക നസ്തഈൻ ഫാത്തിഹയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആ അള്ളാഹു തന്നെയാണ് ഇവിടെ അതിന്റെ രണ്ട് മാർഗങ്ങൾ പറഞ്ഞു തരുന്നത്. സബ്ർ ഏറ്റവും നല്ല സഹായമാർഗമാണ്. സബ്ർ കൈവശം ഇല്ലെങ്കിൽ, അത് പ്രായോഗികമായിട്ട് പരിശീലിച്ചിട്ടില്ലെങ്കിൽ പല അപകടങ്ങളിൽ മനുഷ്യൻ ചെന്ന് ചാടുന്നു. ഓ, ആ സമയത്ത് ഞാൻ ആത്മനിയന്ത്രണം പാലിച്ചത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന് പിന്നീട് നമ്മൾ പറയില്ലേ, അന്നെങ്ങാൻ ഞാൻ പിടിവിട്ടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് വലിയ ഭവിഷ്യത്തായിട്ട് മാറിയേനെ എന്ന് പിന്നീട് പറയും. ഇവിടെ ഇസ്ലാമിക പ്രബോധകർ സ്വാഭാവികമായും ജീവിതത്തിൽ സഹിക്കേണ്ടി വരുന്ന പല പ്രശ്നങ്ങളും, അതിലൊന്ന് സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കലാണ്, മറ്റൊന്ന് ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള കരുത്ത് നേടലാണ്, ഏത് പരീക്ഷണത്തെയും മറികടക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവുക. അപ്പൊ ക്ഷമ, സഹനം, സ്ഥൈര്യം, ഈ 3 വാക്കുകളിൽ പൊതുവെ നമ്മൾ സബർ എന്ന പ്രയോഗത്തിന് അർത്ഥം പറയാറുണ്ട്. ആ 3 ആശയങ്ങളും അതോട് ചേർന്ന് നിൽക്കുന്നുമുണ്ട്. അടിയുറച്ച നിലപാടോടുകൂടി ആദർശ മാർഗത്തിൽ മുന്നേറലാണ് സബർ. അഫ്രിയ അലൈന സബ്ര എന്ന് മുൻഗാമികൾ പ്രാർത്ഥിച്ചതായിട്ട് ഖുർആൻ പറയുന്നു. ഞങ്ങൾക്ക് സബർ ചൊരിഞ്ഞു തരണമേ, ഒരു നിലപാടിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്താണ്. സ്വലാത്തും അങ്ങനെ തന്നെയാണല്ലോ, ഏത് ഘട്ടത്തിലും അള്ളാഹുവെ പ്രാപിക്കുക, അത് വളരെ പ്രധാനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു തആല പല ഘട്ടങ്ങളിലും പരീക്ഷണ ഘട്ടങ്ങളിൽ നൽകുന്ന മാർഗനിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാന നമസ്കാരമാണ്. കല്ല, അരുത്, ലാ തുത്യഹു, ഇരുട്ടിന്റെ വക്താക്കളെ അനുസരിക്കരുത്. വസ്ജുദ്, നീ സുജൂദ് ചെയ്യൂ. വഖ്തരിബ്, ദൈവ സാമീപ്യം തേടൂ എന്ന് സൂറത്തുൽ അലഖിലെ അവസാന ആയത്തിൽ അള്ളാഹു റസൂലുള്ളാഹിക്ക് കൽപ്പന നൽകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഒരുമ്പെട്ട് കൊണ്ട് മക്കാർ ഗൂഢാലോചന നടത്തുമ്പോ, അപ്പോഴാണ് ഹിജ്റയ്ക്ക് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടക്കുന്നതിനിടയില് അഖിമിസ്സല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹിനോട് കൽപ്പിക്കുന്നുണ്ട്, നമസ്കരിക്കും. അപ്പൊ നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ, തല കൊയ്തെടുക്കാൻ വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടുന്നതിനിടയിൽ കൈകെട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷണ ഘട്ടങ്ങളിൽ പള്ളിയിലേക്ക് ഓടിക്കയറിയിരുന്നു. കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മളിപ്പോ മഴ പെയ്യുമ്പോൾ പള്ളിയിൽ പെട്ടുപോയാല് ഓ കൊടയെടുത്തിരുന്നെങ്കിൽ വീട്ടിലെത്താമായിരുന്നു എന്ന് കരുതും. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സാഹചര്യങ്ങളില് പള്ളിയിലേക്ക് ഓടിക്കയറിയിട്ട് ഇബാദത്തിൽ മുഴുകിയിരുന്നു എന്നാണ് കാണാൻ കഴിയും. അതിനാൽ നമസ്കാരം ഏറ്റവും നല്ല ഒരു ആയുധമായിട്ട് നാം കൂടെ കൊണ്ടു നടക്കണം. വസ്തഈനു ബിസ്സബ്രി വസ്സല എന്ന് ഉണർത്തിയത് അതുകൊണ്ട് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയാണ്, വ ഇന്നഹ, നിശ്ചയം ഇത്, ഈ നമസ്കാരം, ല, തീർച്ചയായും, കബീറ, വലുതാണ്, വലിയ ഭാരമാണ്, അതൊരു കീറാമുട്ടിയാണ്. ആർക്ക്? ഇല്ല അലൽ ഖാശിഈൻ, ഖുശൂഉ ഉള്ളവർക്ക് ഒഴികെ. ഇല്ല ഒഴികെ, അല മേൽ, ഖശഅ എന്ന വാക്കിന് ഭയഭക്തി പ്രകടിപ്പിക്കുന്ന ഭാവം തന്നെയാണ് ഉള്ളത്. ആ നിലയ്ക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ, സൃഷ്ടാവിന്റെ മുമ്പില് അങ്ങേയറ്റം വിറകൊണ്ട് നിലകൊള്ളുന്നവനാണ് ഖാശിഅ. ഖാശിഈൻ അതിന്റെ ബഹുവചനമാണ്. അപ്പൊ ഭയഭക്തി ഉള്ളവർക്ക് ഒഴികെ, മറ്റുള്ളവർക്കൊക്കെയും നമസ്കാരം വലിയ ഭാരമായിരിക്കും. ഭയഭക്തി ഉള്ളവനോ വളരെ ആവേശമുള്ള, ഏറെ അത്യാഗ്രഹത്തോടു കൂടിയിട്ട് ചെന്നെത്തുന്ന ഒരു അനുഭൂതിയായിരിക്കും നമസ്കാരം എന്ന് കാണാം. അല്ലദീന യളുന്നൂന, എന്നിട്ട് ഹാശിഅകളെ അള്ളാഹു വിശദീകരിക്കുകയാണ്. അല്ലദീന, അവർ, യളുന്നൂൻ, വന്ന യളുന്നു, ഊഹിച്ചു എന്നൊരർത്ഥം അതിനുണ്ട്, വിചാരിച്ചു എന്നുണ്ട്. അത് രണ്ടും ഒരു സാങ്കല്പികമായ കാര്യമാണല്ലോ, അനുമാനമാണ്. എന്നാൽ ഇവിടെ ബോധ്യമായി എന്ന ആശയത്തിലാണ് വന്ന എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലദീന യളുന്നൂന അന്നഹും, തീർച്ചയായും അവർ, മുലാഖു റബ്ബിഹിം, ലഖിയ യൽഖ, കണ്ടുമുട്ടി, മുലാഖാത്ത് കൂടിക്കാഴ്ചയാണ്, മുലാഖൂന കണ്ടുമുട്ടുന്നവരാണ്, മുലാഖു റബ്ബിഹിം തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുന്നവരാണ് എന്ന് ബോധ്യമുള്ളവരാണ് അവർ. മാത്രമല്ല, വ അന്നഹും, നിശ്ചയം അവർ, ഇലൈഹി, അവങ്കലേക്ക്, റാജിഊൻ, മടങ്ങുന്നവരുമാണ്. പരലോക ബോധം വളരെ നന്നായിട്ട് മനസ്സിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടവരാണ്, യഖീൻ ഉള്ളവരാണ് ഇവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്ന് ഊഹമല്ല, മറിച്ച് തികഞ്ഞ ബോധ്യത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ലദീന യളുന്നൂന, ബോധ്യമുള്ളവരായ, അന്നഹും മുലാഖു റബ്ബിഹിം, തങ്ങൾ തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുന്നവരാണ് തീർച്ചയായും എന്ന് ബോധ്യമുള്ളവരാണ് ഖാശിഉകൾ. വ അന്നഹും ഇലൈഹി റാജിഊൻ, നിശ്ചയം അവർ അവരുടെ നാഥങ്കലേക്ക് മടങ്ങുന്നവരുമാണ്. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കർമ്മം ബോധിപ്പിക്കേണ്ടവരാണ് എന്ന ബോധത്തോടുകൂടി, ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ജീവിക്കുന്നവരാണവർ എന്നാണ് അള്ളാഹു തആല ഇവിടെ ചേർത്ത് പറയുന്നത്. വീണ്ടും യാ ബനി ഇസ്രായീൽ എന്ന് വിളിച്ചു തുടങ്ങാണ്, അവരെ വീണ്ടും വിളിക്കുകയാണ് അള്ളാഹു. എന്നിട്ടോ, ഉദ്കുറു നിഅമത്തി അല്ലത്തി അൻഅംതു അലൈക്കും, നേരത്തെ പറഞ്ഞ വിഷയം തന്നെ ആവർത്തിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് മേൽ ചൊരിഞ്ഞ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വ അന്നി, നിശ്ചയം ഞാൻ, ഫദ്ദൽതു, ഞാൻ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു, കും നിങ്ങൾക്ക്, അലൽ ആലമീൻ, സർവലോകർക്കുമേൽ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു എന്ന്. എന്നാൽ ഇതേ ഖുർആൻ ഇവരെ കുറിച്ച്, ഇസ്രായേൽ സമൂഹത്തെ കുറിച്ച്, അവർ നിന്ദിതരും അപമാനിതരുമായ അവസ്ഥയില് ചരിത്രത്തിൽ നിന്ന് പിന്മാറുന്നതായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ഈ ഇസ്രായേൽ സമൂഹം അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളായിരുന്നു, ധാരാളം പ്രവാചകന്മാർ അവതീർണരായ ഒരുപാട് വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുള്ള സമൂഹമാണ്, വേദത്തിന്റെ വക്താക്കളാണ്. ഇങ്ങനെ അള്ളാഹു അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതേസമയം ഇവര് പിൽക്കാലത്ത് ഇതിൽ നിന്നെല്ലാം പിറകോട്ട് പോവുകയും അങ്ങേറ്റം അധപ്പതിച്ചവരായി മാറുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ നിങ്ങളെ സകല ലോകരെക്കാളും ശ്രേഷ്ഠരാക്കി എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? അവർക്ക് വ്യതിചലനങ്ങൾ സംഭവിച്ചപ്പോൾ അള്ളാഹു തആല ഇസ്ലാമിക നേതൃത്വം അവരിൽ നിന്ന് തിരിച്ചു വാങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെയാണ് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ് എന്ന് പടച്ച നമ്പുരാൻ അതിനെ കുറിച്ച് പറയുന്നത്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമൂഹം എന്ന് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ബാധ്യത, ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവർ നിലവിലുള്ള ഇസ്ലാമിക സമൂഹമാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ സൂക്തങ്ങളിലൂടെ 15 കൽപ്പനകൾ, മാർഗനിർദ്ദേശങ്ങൾ അല്ലാഹു തആല നമുക്കും അതുപോലെ തന്നെ ഇസ്രായേൽ സമൂഹത്തിനുമായിട്ട് നൽകുകയാണ്. ഒരു പാരമ്പര്യ സമുദായമായിട്ട് നമ്മൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഈ വചനങ്ങൾ നമുക്ക് വേണ്ടി കൂടിയുള്ളതാണ്. ഒരുപാട് തിരുത്തലുകൾ ഈ വചനങ്ങൾ മുൻനിർത്തി നാം നടത്തേണ്ടതുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. പടച്ച തമ്പുരാൻ ഈ വചനങ്ങളുടെ പൊരുൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, ഖുർആനിക വചനങ്ങൾ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണമെന്നാഥ. പടച്ചവനെ, രോഗങ്ങളിൽ നിന്ന്, മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന്, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണേ റബ്ബെ. പടച്ചവനെ, വിശുദ്ധ ഖുർആനിനോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരോടുമൊപ്പം നാളെ നിന്റെ ജന്നാത്തിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഞങ്ങൾ നീ ഒരുമിച്ച് ചേർക്കണേ റബ്ബെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله